നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/malayalam സന്ദർശിക്കുക.
സ്വാഗതം ഡോക്ടർ ജിജി ആലപ്പാട്ട് SBS റേഡിയോ മലയാളത്തിലേക്ക്.
നമസ്കാരം
ജിജി. ഈ കോവിഡ് കാലത്ത് ഉയർച്ചയുണ്ടായി എന്ന് പറയപ്പെടുന്ന ചുരുക്കം ചില മേഖലകളിൽ ഒന്നാണല്ലോ ഈ പെറ്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഗ്രോത്ത് ഈ വളർത്തുമൃഗങ്ങളുടെ മേഖലയിൽ ഉണ്ടായിട്ടുണ്ടോ?
തീർച്ചയായിട്ടും അത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ പ്രൊഫഷനില്. കുറെ ബ്രീഡേഴ്സും പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ഇത് നല്ലൊരു വരുമാനമാണ്. പെറ്റ്സ് അല്ലെങ്കിൽ പപ്പീസിന്റെ കോസ്റ്റും ഈയിടെ ആയിട്ട് വളരെയധികം കൂടിയിട്ടുണ്ട്. അപ്പൊ അതൊരു ബ്രീഡേഴ്സിനും എല്ലാവർക്കും ഒരു ഇൻകം ജനറേറ്റിംഗ് ആണ്. പിന്നെ വീട്ടിലിരിക്കുന്ന ആൾക്കാർക്കായാലും ഒരു കമ്പാനിയൻ എന്നുള്ള നിലയ്ക്ക് എല്ലാവരും ഒരു പപ്പി എന്തുകൊണ്ടായിക്കൂടാന്ന് നമ്മുടെ മലയാളികൾക്കിടയിലും ഇങ്ങനെ ഒരു ചിന്ത ഇപ്പൊ നല്ലപോലെ ആയിട്ടുണ്ട്.
ശരിയാണ്. ഈ ഓസ്ട്രേലിയയിലെ ഒത്തിരി മൃഗങ്ങളെയൊക്കെ വീട്ടിൽ വളർത്താമെങ്കിലും പ്രധാനമായിട്ടും മലയാളികൾ പട്ടി പൂച്ച എന്നതിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണെന്ന് തോന്നുന്നു പോകുന്നത്. അതുകൊണ്ട് നമുക്ക് അവയെ കേന്ദ്രീകരിച്ച് സംസാരിക്കാമെന്ന് തോന്നുന്നല്ലേ?
അതെ.
ഈ ഈ പട്ടി പൂച്ചയൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ ഏത് പ്രായത്തിലാണ് നമ്മൾ ഇവയെ വാങ്ങേണ്ടത്?
ഇപ്പൊ ഞാൻ എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ ഇവരെ വാങ്ങിക്കുന്നതാണ് ഏറ്റവും ബുദ്ധി. നമുക്ക് നമ്മുടേതായ രീതിയിൽ അവരെ ട്രെയിൻ ചെയ്യാനും വളർത്തുകൊണ്ടുവരുവാനും നമുക്ക് സാധിക്കും. അപ്പോ സാധാരണ ഇവിടെ ബ്രീഡേഴ്സ് 8 weeks അല്ലെങ്കിൽ 6 weeks കഴിഞ്ഞിട്ടാണ് പെറ്റ്സിനെ അല്ലെങ്കിൽ പപ്പീസിനെ അതുപോലെ കിറ്റനെയും കൊടുക്കുന്നത്. അപ്പോൾ സാധാരണ ആ ഒരു സമയത്ത് തന്നെ വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് കുറച്ചും കൂടി മെച്ചൂർ ആയി കഴിഞ്ഞാൽ നമുക്ക് അവരെ ട്രെയിൻ ചെയ്യാനൊക്കെയുള്ള ബുദ്ധിമുട്ട് കൂടുതലാണ്. അപ്പൊ ഒരു 8 to 12 weeks പ്രായത്തിലുള്ള പപ്പീസിനെയും കിറ്റൻസിനെയും എടുക്കുന്നതാണ് നല്ലത്.
ഓക്കെ. ഇതിൽ വാങ്ങിക്കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ ഇവയുടെ വാസസ്ഥലം. ഈ ഇപ്പൊ ഓസ്ട്രേലിയ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തണുപ്പ് കാലം വരാൻ പോകുന്നു. ഇക്കാര്യത്തിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്?
അത് നമ്മൾ വാങ്ങിക്കുന്ന ബ്രീഡിനെയും കൂടി ആശ്രയിച്ചിരിക്കും. കൂടിയ ചൂടും അല്ലെങ്കിൽ കടുത്ത തണുപ്പും അത് രണ്ടും നമുക്കും അസൗകര്യമാണ്. അതുപോലെ തന്നെ പട്ടികൾക്കും അല്ലെങ്കിൽ മൃഗങ്ങൾക്കും അത് നല്ലതല്ല. അല്ലെങ്കിൽ അവർക്ക് അത് അക്കോമഡേറ്റ് ചെയ്യാൻ അവർക്കും ബുദ്ധിമുട്ടാണ്. അപ്പൊ വീട്ടിനകത്തുള്ള ടെമ്പറേച്ചർ ആണ് ഏറ്റവും നല്ലത്. ഇനി അതല്ല നമ്മൾ പുറത്ത് വളർത്താനാണ് താല്പര്യമെങ്കിൽ ഇപ്പം റെഡിമെയ്ഡ് ആയിട്ടുള്ള കെനൽസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. മരത്തിന്റെ കൂട് കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഇത് വാങ്ങിക്കാൻ കിട്ടും. അപ്പം മിനിമം ഒരു തറയിൽ നിന്ന് ഒരു 4-5 inches പൊങ്ങിയിട്ട് വേണം ഇത് ഇരിക്കാന്. അല്ലെങ്കിൽ പെട്ടെന്നുള്ള തണുപ്പ് ഇതിനകത്തേക്ക് കൂട്ടിനകത്തേക്ക് കയറും. കൂട്ടിലും നല്ല വാം ബെഡിങ് നമ്മൾ ഇട്ട് കൊടുക്കണം. അത് ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യാൻ വേണം. നല്ല ഇൻസുലേഷൻ ഉണ്ടാവണം കൂടിനകത്ത്. അത് പക്ഷെ ഈ ഈ കൂട് നമുക്ക് കൂടിയ ടെമ്പറേച്ചറിനകത്ത് ഇപ്പൊ നമുക്ക് എന്താണ് ജനുവരിയിലൊക്കെ 40 അതിനു മുകളിലൊക്കെ ടെമ്പറേച്ചറൊക്കെ ആകുമ്പോൾ പട്ടികൾക്ക് ഹീറ്റ് സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് കാരണം ആ സമയത്ത് അവരെ പുറത്ത് വിടുന്നത് അത്ര നല്ലതല്ല. ആ സമയത്ത് നമ്മൾ അത്രയും ടെമ്പറേച്ചറൊക്കെ കൂടിക്കഴിയുമ്പോൾ നമ്മൾ എന്ത് തന്നെ ആയാലും കൂളർ ആയിട്ടുള്ള എൻവയറോൺമെന്റിലേക്ക് കൊണ്ടുവരണം. വീട്ടിനകത്ത് തന്നെ പട്ടീനെ കീപ്പ് ചെയ്യണം ഏത് പട്ടി ആയാലും.
ജിജി, അതുപോലെ തന്നെ വളരെ പ്രാധാന്യമേറിയ ഒന്നാണല്ലോ ഇവയുടെ ഈ ടോയ്ലറ്റ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം?
ടോയ്ലറ്റ് ട്രെയിനിങ് എന്ന് പറയുന്നത് തന്നെ പല ടോയ്ലറ്റ് ട്രെയിനിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ജനറൽ ട്രെയിനിങ്ങും സോഷ്യലൈസിങ് ഫീഡിങ് എല്ലാത്തിനും ട്രെയിനിങ് ആവശ്യമാണ്. ഇപ്പൊ ടോയ്ലറ്റ് ട്രെയിനിങ് എന്താണ് എല്ലാവരും ഇമ്പോർട്ടൻസ് അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ ടോയ്ലറ്റ് ട്രെയിനിങ് ശരിക്കും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു 2-3 months നമ്മൾ ഈ ടോയ്ലറ്റ് ട്രെയിനിങ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആജീവനാന്തം ദുരിതം ഉണ്ടാക്കുന്ന കാര്യമാണ്. നമുക്ക് പട്ടിയോടുള്ള ഇഷ്ടം തന്നെ പോവും. അപ്പൊ അതിൽ നമ്മൾ എന്തായാലും നമ്മൾ ശ്രദ്ധ കൊടുക്കണം. അപ്പൊ എങ്ങനെയാ ട്രെയിനിങ് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് മിക്ക വെറ്റിനറി ക്ലിനിക്സിനോടനുബന്ധിച്ചും അല്ലാതെ പ്രൈവറ്റ് ആയിട്ടും ഡോഗ് ട്രെയിനിങ് അല്ലെങ്കിൽ പപ്പി ട്രെയിനിങ് ക്ലാസ്സസ് സോഷ്യലൈസിങ് ക്ലാസ്സസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ക്ലാസ്സുകൾ ഉപയോഗപ്പെടുത്തുന്നത് വളരെ എന്താ പറയാ നല്ലൊരു കാര്യമാണ്. ഇനി അതെല്ലാം നമ്മൾ സ്വന്തമായിട്ട് ഈ ട്രെയിനിങ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ കുറെ യൂട്യൂബ് വീഡിയോസും അവൈലബിൾ ആണ്. പിന്നെ നമ്മൾക്ക് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളൊരു 6 weeks അല്ലെങ്കിൽ 8 weeks ആയിട്ടുള്ള ഒരു പപ്പീനെ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ നമ്മുടെ വീട് തന്നെ അതിനൊരു സ്ട്രെയിൻഡ് എൻവയറോൺമെന്റ് ആണ്. നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരും അവിടെയുള്ള സ്മെല്ലും അവിടെയുള്ള സാധനങ്ങളും എല്ലാം പട്ടിക്ക് പുതിയതായിരിക്കും. അപ്പൊ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അവരെ ഒരിക്കലും ഒരു പുഷ് ചെയ്യരുത്. നമ്മൾ സ്ലോ ആയിട്ട് വേണം ഈ കാര്യങ്ങൾ നമ്മൾ അവരെ പഠിപ്പിക്കാനും. മിക്കവാറും പട്ടികൾ, പട്ടി ആയിക്കോട്ടെ പൂച്ച ആയിക്കോട്ടെ, അവർ കിടക്കുന്ന സ്ഥലത്ത് അവര് ടോയ്ലറ്റ് ചെയ്യില്ല. അവർ പരമാവധി ആ സ്ഥലം ക്ലീൻ ആക്കി വെക്കാൻ നോക്കും. അപ്പൊ നമ്മള് പട്ടീനെ വാങ്ങിക്കുമ്പോൾ ഈ പട്ടിക്കൊരു ഒരു ക്രേറ്റ് വീട്ടിനകത്താണെങ്കിൽ, ഇപ്പൊ ഒരു ചെറിയ ബോഡി സൈസൊക്കെ ഉള്ള പട്ടിയാണെങ്കിൽ, അല്ല ഏത് പട്ടിയുടെ സൈസിനാണെങ്കിലും പപ്പീസിന് അതിന്റെ സൈസിനനുസരിച്ചുള്ള ക്രേറ്റ്സ് ഇപ്പൊ അവൈലബിൾ ആണ്. ക്രേറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ കമ്പി കൊണ്ടൊക്കെ ചേർത്തടിച്ചിട്ടുള്ള കൂട് തന്നെയാണ്, അത് വാതിലും ഒക്കെ ആയിട്ട് ഉള്ള കൂടാണ്. നമ്മൾ പെറ്റ് സ്റ്റോറിലൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ ഇത് നമ്മളൊരു വീട്ടിനകത്ത് ഇപ്പൊ ലോണ്ടറി ഏരിയയോ അല്ലെങ്കിൽ ഒരു സ്പെയർ ബെഡ്റൂമോ അല്ലെങ്കിൽ ലിവിംഗ് റൂമിന്റെ ഒരു ഏരിയയോ തന്നെയോ നമ്മള് അതിനു വേണ്ടി സെലക്ട് ചെയ്ത്, ഇപ്പൊ ലിവിംഗ് റൂമിന്റെ അവിടെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അത് പപ്പി ഗേറ്റ്സ് വെച്ചിട്ട് ഒരു എൻക്ലോഷർ പോലെ ഒരു ചെറിയൊരു ഏരിയ നമുക്ക് വേർതിരിച്ചെടുക്കാം. അതല്ല ഇപ്പൊ നമുക്ക് ലിവിംഗ് ഏരിയ അല്ലെങ്കിൽ കിച്ചണോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ലോണ്ടറി റൂം എന്നുണ്ടെങ്കിൽ, നമുക്ക് അതിന്റെ ഡോർ ഓപ്പൺ ചെയ്തിട്ട് അതിന് ഒരു ടെമ്പററി ബേബി ഗേറ്റ് വെച്ച് കഴിഞ്ഞാൽ അതും ഒരു പപ്പിക്ക് വേണ്ടിയുള്ള ഒരു ഏരിയ ആയിട്ട് മാറ്റാൻ പറ്റും. അതിന്റെ ഒരു മൂലയ്ക്ക് നമുക്ക് ഈ ക്രേറ്റും വെച്ച് കഴിഞ്ഞാല് ആ ക്രേറ്റിനകത്ത് പപ്പിനെ സ്ലീപ്പ് ചെയ്യാൻ പഠിപ്പിക്കാം. ഇനി അതിന്റെ ഒരു മൂലയ്ക്ക് ആ ഇതിൽ നിന്ന് കുറച്ച് മാറിയിട്ട് നമ്മൾ അതിനൊരു ട്രെയിനിങ് പാഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാല് പപ്പിനെ അവിടെ കൊണ്ടുപോയിട്ട് ടോയ്ലറ്റ് ചെയ്യിക്കാൻ നമുക്ക് പഠിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ ഇതിന് ആദ്യം വേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പട്ടിയുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഈ പട്ടി ആയിക്കോട്ടെ പൂച്ച ആയിക്കോട്ടെ, അത് ടോയ്ലറ്റ് ചെയ്യാൻ പോകുന്ന നേരത്ത് അത് കുറച്ച് ബിഹേവിയറൽ പാറ്റേൺസ് കാണിക്കും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് കുറച്ച് ഫിജിറ്റി ആയിരിക്കും, അതിങ്ങനെ ഒരു എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും പേസ് ചെയ്യോ അല്ലെങ്കിൽ സർക്കിൾ ചെയ്യോ സ്നിഫ് ചെയ്യോ അവിടെ നിൽക്കുന്ന സ്ഥലമൊക്കെ ഒന്ന് മണത്ത് നോക്കി. അപ്പൊ നമുക്ക് മനസ്സിലാവും ഇതിപ്പോ ടോയ്ലറ്റ് ചെയ്യും എന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ അന്നേരം ഈ പട്ടീനെ അപ്പൊ തന്നെ എടുത്തിട്ട് ഈ ടോയ്ലറ്റ് ട്രെയിനിങ് പാഡിലേക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാല് പട്ടി മിക്കവാറും അത് അവിടെ തന്നെ സാധിക്കുള്ളൂ. അതല്ല ഇപ്പൊ നമുക്ക് അതിന് ചെറിയ ഒരു എന്താ പറയാ ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ടൈമിങ്സും നമുക്ക് ഏകദേശം ഊഹിക്കാം. അതായത് ഇപ്പൊ പട്ടിനെ ഫീഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞ ഉടനെ മിക്കവാറും ഒരു ടെൻഡൻസി കാണും അതിന് ടോയ്ലറ്റിൽ പോവാൻ, അത് കഴിച്ചു കഴിഞ്ഞ ഉടനെ ടോയ്ലറ്റിൽ പോവാൻ ഒരു ടെൻഡൻസി കാണും. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ചു നേരം കളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ടോയ്ലറ്റിൽ പോകണം തോന്നും. അതല്ല ഒരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേക്കുവാണെങ്കിൽ അപ്പോഴും ടോയ്ലറ്റിൽ പോകണം തോന്നും. അപ്പൊ അതൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ ചെറിയ പട്ടിയൊക്കെ ആവുമ്പോ നമുക്ക് വേറൊരു കാര്യം ചെയ്യാവുന്നത് ഒരു മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ഇടവിട്ട് നമ്മൾ കൃത്യമായിട്ട് ഒരു അലാം സെറ്റ് ചെയ്യുവാണെങ്കിൽ കഴിഞ്ഞാൽ ഈ കുഞ്ഞു പട്ടിക്കാവട്ടെ അല്ലെങ്കിൽ പപ്പിയോ അല്ലെങ്കിൽ കിറ്റണോ അതിന്റെ ബ്ലാഡർ കപ്പാസിറ്റി ഭയങ്കര കുറവായിരിക്കും. കുഞ്ഞുങ്ങളുടെ പോലെ തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് അതിന് തോന്നും. അതിന് എന്റെ കിഡ്നി ആവട്ടെ ബ്ലാഡർ ആവട്ടെ അത്രയും ഫുൾ ഫങ്ഷണൽ ആയിട്ടുണ്ടാവില്ല. അതിന് അത്രയും കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ അത്രമാത്രം തിങ്ക് ചെയ്യാനോ എന്നുള്ള അല്ലെങ്കിൽ ആ ഹോൾഡിംഗ് കപ്പാസിറ്റി ഒക്കെ വളരെ കുറവായിരിക്കും. അപ്പൊ നമ്മൾ അതിനൊരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ഇതിനെ ഓരോ മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ എടുത്ത് പുറത്ത് കൊണ്ടുപോയി വെക്കുകയല്ലോ. നിങ്ങൾ ഈ റൂമിനകത്ത് തന്നെ പതുക്കെ ട്രെയിൻ ചെയ്ത് പിന്നെ പതുക്കെ പുറത്തേക്ക് കൊണ്ടുപോയാലും മതി. അതല്ലാന്നുണ്ടെങ്കിൽ നേരെ പുറത്ത് കൊണ്ടുപോവുകയാണെങ്കിൽ ഓക്കെ, അതും ഒരു കുഴപ്പമില്ല. ഇപ്പൊ വലിയ പട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പൂച്ചക്കുഞ്ഞിനെയൊക്കെ എടുത്ത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പൊ നമുക്ക് പതുക്കെ റൂമിനകത്ത് ട്രെയിൻ ചെയ്യിച്ചിട്ട് പിന്നെ പതുക്കെ പുറത്തേക്ക് മാറ്റാം. അതെല്ലാം നേരെ പുറത്ത് കൊണ്ടുപോയിട്ട് ട്രെയിൻ ചെയ്യിക്കണമെങ്കിലും അങ്ങനെയും ചെയ്യാം. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എപ്പോഴും ടോയ്ലറ്റിങ്ങിന് നമ്മളൊരു ഡെസിഗ്നേറ്റഡ് ഏരിയ ഉണ്ടാവണം. പുറത്തു കൊണ്ടുപോയാലും എന്നും ഒരേ സ്ഥലത്ത് തന്നെ കൊണ്ടുപോകണം. അതിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടി അതിന് യൂറിനേറ്റ് ചെയ്യുമ്പോഴോ ടോയ്ലറ്റ് ചെയ്യുമ്പോഴോ ഒക്കെ ഉണ്ടാകുന്ന ഒരു സ്മെല്ല് അല്ലെങ്കിൽ അതിന്റെ അത് നിൽക്കുന്ന സ്ഥലം അതൊക്കെ അതിന്റെ ഈ പോയിന്റ് അടിയിൽ ഉണ്ടാകുന്ന ആ ഫീലിങ് ഇന്ന സ്ഥലത്താണ് അത് നിൽക്കുന്നത് അല്ലെങ്കിൽ ഈ സ്ഥലത്ത് ഉള്ള ആ സ്മെല്ല് അല്ലെങ്കിൽ യൂറിനേറ്റ് ചെയ്യുമ്പോൾ ഒരു എന്താ പറയാ അതിനൊരു അമോണിയാക്കൽ സ്മെല് ഉണ്ടാവും എപ്പോഴും. അപ്പൊ ആ സ്മെല്ല് സ്നിഫ് ചെയ്തിട്ടാണ് പിന്നെയും പിന്നെ അവിടെ തന്നെ പോകുന്നത്. പിന്നെ അത് ടോയ്ലറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പുറത്ത് അതിന് അപ്പം എന്താ നമ്മുടെ ഗാർഡന്റെ മറ്റേ സൈഡിലേക്ക് അതിനെ കൊണ്ടുപോയിട്ട് അവിടെ കളിപ്പിക്കുകയും ചെയ്യാം. അപ്പൊ പുറത്തേക്ക് പോകുന്ന സമയം എപ്പോഴും ടോയ്ലറ്റ് ചെയ്യാനും അത് തന്നെ കളിക്കാനും ഉപയോഗിക്കാനും പട്ടി അത് സ്ലോലി അത് മനസ്സിലാക്കും. അപ്പൊ അതിനുള്ള അങ്ങനെ നമ്മുടെ ക്ഷമ ശരിക്കും അല്ലെങ്കിൽ നമ്മുടെ സമയവും നമ്മുടെ ക്ഷമയും അതിന് വളരെ വളരെ അത്യാവശ്യമാണ്. എന്നാൽ ഈ ഇത്രയും സമയം നമ്മൾ ഈ പട്ടിയുടെ കൂടെ ഈ ആദ്യത്തെ ഒന്ന് രണ്ട് മാസങ്ങളിൽ അല്ലെങ്കിൽ ഒരു അഞ്ചാറ് ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ തന്നെ ടോയ്ലറ്റ് ട്രെയിനിങ് മിക്കവാറും സക്സസ്ഫുൾ ആയിട്ട് നടന്നിരിക്കും. പിന്നീട് സാധിക്കാതെ വരുന്നത് നമ്മുടെ ഫെയിലിയർ ആണ്. അത് അതിന്റെ കാര്യം എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾക്ക് അതിന് മാത്രമുള്ള സമയം ഉണ്ടാവില്ല. നമ്മൾക്ക് ഇത് നമുക്ക് ഒരിക്കലും വെർബലി കമാൻഡ് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പൊ പട്ടിയുടെ ഒരു ലാംഗ്വേജിലൂടെ മാത്രമേ നമുക്കത് സംസാരിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഇപ്പൊ ആക്സിഡൻസ് എന്ത് തന്നെ ആയാലും ഉണ്ടാകും. അപ്പൊ ആക്സിഡൻസ് ഉണ്ടാവുമ്പോൾ അത് സ്വാഭാവികമാണെന്നും അത് പട്ടിയുടെ അതിന് നിയന്ത്രിക്കാൻ പറ്റാത്ത കാര്യമാണെന്നും നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്ന് പറയുന്നത് ഷൗട്ട് ചെയ്യരുത്, ശബ്ദം ഉയർത്തി പട്ടിയോട് അതിനെ സംസാരിക്കരുത്, ഒരിക്കലും നമ്മൾ ആംഗ്രി ആവരുത്. നോ എന്നൊക്കെ ഉറക്കെ കയർത്ത് സംസാരിക്കുന്ന പോലെ പട്ടിയുടെ അടുത്ത് സംസാരിക്കരുത്. പിന്നെ നമ്മൾ അതിനെ പണിഷ് ചെയ്യാൻ പാടില്ല ഒരു കാരണവശാലും, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ അതിനെ ആ നേരം എടുത്ത് ക്രേറ്റിൽ പൂട്ടുവോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ അതിനെ ചെയ്യരുത്. അതിനെ തല്ലുവോ അങ്ങനെയൊന്നും നമ്മൾ ചെയ്യരുത്. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ പട്ടിക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഫീലിംഗ് ആണ് അന്നേരം ഉണ്ടാവുന്നത്. അപ്പൊ അത് നമ്മൾ തിരിച്ചു പോവുകയാണ്. നമ്മൾ അതുവരെ കൊടുത്ത ട്രെയിനിങ് എല്ലാം പാഴായിപ്പോയി. അന്നേരം നമുക്ക് പട്ടിക്ക് നമ്മളോടുള്ള പേടിയും അല്ലെങ്കിൽ നെർവസ്നെസ്സും ഒക്കെ കൂടുതൽ റീഇംബേഴ്സ് ചെയ്യാൻ അല്ലെങ്കിൽ റീഇൻഫോഴ്സ് ചെയ്യാനേ അതിന് ഈ സംഗതികൾ ഇടയാക്കുകയുള്ളൂ. അപ്പൊ അത് കാരണം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഒരിക്കലും മുതിരരുത്. അങ്ങനെ എന്തെങ്കിലും ആക്സിഡൻസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അകത്തോ അല്ലെങ്കിൽ കാർപ്പറ്റിലോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അത് ഫസ് ആക്കരുത്. നമ്മളത് എന്താ പറയാ ഒട്ടും ഒന്നും സംഭവിക്കാത്ത പോലെ അത് ക്ലീൻ ചെയ്ത് പട്ടീനോട് നേരത്തെ നമ്മൾ എങ്ങനെ പെരുമാറിയുന്നു അതുപോലെ തന്നെ പെരുമാറണം. കാരണം ഈ നമ്മൾ ദേഷ്യപ്പെടലോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാല് അത് അതിന്റെ ട്രെയിനിങ് പ്രോസസ്സിൽ ഒരിക്കലും അത് ഇമ്പ്രൂവ് ചെയ്യാൻ പോകുന്നില്ല. അത് നെഗറ്റീവ് ആയിട്ട് ബാധിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മള് ഈ ട്രെയിനിങ്ങിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്.
ജിജി, ഈ വൃത്തിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ചർമ്മ സംരക്ഷണം വളരെ പ്രാധാന്യമേറിയ ഒന്നാണല്ലോ, ഇതെങ്ങനെ നമുക്ക് ഉറപ്പാക്കാൻ പറ്റും?
നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മള് ഒരു പുതിയ പപ്പി അല്ലെങ്കിൽ കിറ്റണിനെ കിട്ടുമ്പോൾ അതിന്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ വക കാര്യം ചർമ്മം അതിനകത്ത് പെടും. അപ്പൊ നമ്മള് ഗ്രൂമിങ് ഒരു മസ്റ്റാണ്. അത് കാറ്റ് ആയിക്കോട്ടെ കിറ്റൺ ആയിക്കോട്ടെ പപ്പി ആയിക്കോട്ടെ നമ്മൾ അതിനെ ഗ്രൂം ചെയ്യുക. വെരി ഓഫ്റ്റൺ നമ്മൾ അതിനെ ഗ്രൂം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ നോർമൽ സ്കിൻ കൺസിസ്റ്റൻസി എന്താണ്, അതിന്റെ കളർ എന്താണ്, എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടോ, ഇതെല്ലാം നമ്മൾ പിക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ചില ബ്രീഡ് വൈസ് ഇപ്പൊ ബുൾഡോഗ് അങ്ങനെയൊക്കെയുള്ള ബ്രീഡിനൊക്കെ നല്ല സ്കിൻ ഫോൾഡുകൾ ഉണ്ടാവും, ഫേഷ്യൽ സ്കിൻ ഫോൾഡ് ഒക്കെ ഉണ്ടാവും, ലിപ് ഫോൾഡ് ഉണ്ടാവും. അതൊക്കെ നമ്മൾ അപ്പപ്പോ ക്ലീൻ ചെയ്യണം. അങ്ങനെ ഒലിച്ചിറങ്ങുന്ന കണ്ണീര് നമ്മള് എല്ലാ ദിവസവും രാവിലെ ഡ്രൈ ആക്കി സൂക്ഷിക്കണം. അപ്പൊ എന്നും വൈപ്പ് ചെയ്ത് വൃത്തിയാക്കി വെക്കണം. അതുപോലെ തന്നെ ഇയറും, സ്കിന്നിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് ഇയർ. അപ്പൊ ഇയറും എല്ലാം ക്ലീൻ ആക്കണം. ഇയറും ക്ലീൻ ആക്കാനായിട്ട് ഒരിക്കലും വെള്ളം അല്ലെങ്കിൽ വെള്ളത്തിന്റെ ഉള്ള അടങ്ങിയിട്ടുള്ള വൈപ്സ് ഇതൊന്നും ഉപയോഗിക്കരുത്. കാരണം കണ്ണ് മൂക്ക് ഒക്കെ നമുക്ക് നേസൽ ഡിസ്ചാർജ് ഇതിനൊക്കെ വെള്ളത്തിന്റെ അംശമുള്ള സ്രവങ്ങളാണ് ഈ അവയവങ്ങൾ ഉണ്ടാക്കുന്നെങ്കിൽ ഇയർ എപ്പോഴും വാക്സി സബ്സ്റ്റൻസ് മാത്രമേ ഉണ്ടാക്കുള്ളൂ. അപ്പം വെള്ളത്തിന്റെ ഇതുകൊണ്ട് നമ്മൾ തുടക്കുകയാണെങ്കിൽ അതിന് സ്കിൻ ഇയർ ഇൻഫെക്ഷൻ ഒക്കെ ഭാവിയിൽ വരാനായിട്ട് സാധ്യതയുണ്ട്. ഇയർ ഇൻഫെക്ഷൻ വഴി കോമൺ ആണ്. അപ്പൊ അതുകൊണ്ട് അതിനുള്ള കെയറും കൂടി നമ്മൾ എടുക്കണം. അതുപോലെ ഈ പോ പാഡ്സ് എല്ലാം ക്ലീൻ ആക്കുന്നതും വളരെ റുട്ടീൻ ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ചില ആൾക്കാർ ചോദിക്കും എത്ര ഹൗ ഓഫ്റ്റൺ നമ്മൾ ഇതിനെ കുളിപ്പിക്കണം. ഞാൻ പറയുവാണെങ്കിൽ വൃത്തികേടാവുമ്പോൾ മാത്രമേ കുളിപ്പിക്കേണ്ട കാര്യമുള്ളൂ. നമ്മൾ അതിന്റെ സ്കിന്ന് കൂടുതൽ ഡ്രൈ ആക്കേണ്ട കാര്യമില്ല. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഫ്ലേക്കി സ്കിന്ന്, ഈ ഡാൻഡ്രഫ് ഒക്കെ പോലെയുള്ള സംഗതികൾ, അതിന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇതിന്റെ ന്യൂട്രീഷൻ ഇതിന്റെ സ്കിന്നിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പ്രോപ്പർ ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഫുഡാണ് നമ്മൾ യങ് ഗ്രോയിങ് പപ്പീസ് ആൻഡ് കിറ്റൺസിന് കൊടുക്കേണ്ടത്.
ഈ ഓസ്ട്രേലിയൻ സാഹചര്യത്തിൽ ഡീസെക്സിംഗ് എത്രത്തോളം ആവശ്യമുള്ള ഒരു കാര്യമാണ്?
ഡീസെക്സിംഗ് ഒരുവിധം കാറ്റ്സ് ആൻഡ് ഡോഗ് ഓണേഴ്സിന് അറിവുള്ള കാര്യമാണ്. ഡീസെക്സിംഗ് മിക്കവാറും ഇവിടെ 5 to 6 months ഏജിൽ നമ്മൾ ചെയ്യും. നമ്മളൊരു ബ്രീഡർ അല്ല എന്നുണ്ടെങ്കിൽ 5 to 6 months ഏജിൽ ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു മിക്ക കൗൺസിലും ഇതൊരു റിക്വയർമെന്റ് ആണ്. പട്ടീനെയും പൂച്ചേനെയും രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള ഒരു റിക്വയർമെന്റ് ആണ് ഡീസെക്സിംഗ്. ആൻഡ് മൈക്രോചിപ്പിംഗ് ഈസ് ഓൾസോ എ മസ്റ്റ് തിങ്. അപ്പൊ ഈ ഡീസെക്സിംഗ് ചെയ്തപ്പോൾ മിക്ക എന്താണ് അത് ഇതിന്റെ വാണ്ടറിങ് ബിഹേവിയർ കുറയ്ക്കും. അതെല്ലാം മറ്റുള്ള പൂച്ചയാണെന്നുണ്ടെങ്കിൽ ഡീസെക്സ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മെയിൽ കാറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് നെയ്ബർഹുഡിലെല്ലാം കറങ്ങി നടക്കും, മറ്റുള്ള പൂച്ചകളെ ആക്രമിക്കും. നമ്മുടെ പൂച്ചയ്ക്കും ഇതിനുള്ള എന്താ മറ്റു പൂച്ചകളിൽ നിന്ന് ആക്രമണം കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതിന്റെ യൂറിൻ മാർക്കിങ് ഒരു ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ കാസ്ട്രേറ്റ് ചെയ്ത പൂച്ച ആണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ അതിന്റെ യൂറിൻ മാർക്കിങ് ബിഹേവിയർ എല്ലാം കുറയും. പിന്നെ മെയിൽ ഡോഗ് ആണെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ പുറമെ ഈ വക കാര്യങ്ങളിലേക്കാൾ കൂടുതൽ അതിന് ടെസ്റ്റിക്കുലർ ക്യാൻസർ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ കോംപ്ലിക്കേഷൻസ് വിത്ത് പ്രോസ്റ്റേറ്റ്, അതിന് ഇൻഫെക്ഷൻ, എൻലാർജ്മെന്റ്, ടെസ്റ്റിക്കുലർ ഹെർണിയ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയും ഒഴിവാക്കാനായിട്ട് ഡീസെക്സിങ് നല്ലതാണ്. അതുപോലെ ഫീമെയിലിന്റെ കാര്യം പറയുകയാണെങ്കിലും അൺവാണ്ടഡ് പ്രഗ്നൻസി ഒഴിവാക്കാം. 6 മന്ത്സിന് മുന്നേ നമ്മള് ഫീമെയിൽ ഡോഗ്സിനെ ന്യൂട്രർ ചെയ്യുവാണെങ്കിൽ അതിന് മാമറി കാർസിനോമ വരാനുള്ള ചാൻസസ് 80%ഓളം കുറഞ്ഞിരിക്കുമെന്നാണ് സ്റ്റഡീസ് പറയുന്നത്. പിന്നെ ഫോൾസ് പ്രഗ്നൻസി അത് ഒഴിവാക്കാൻ സാധിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ന്യൂട്രർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മിക്കവാറും എല്ലാം പെൺപട്ടികളും ഒരു 4 to 6 മന്ത്സ് ഇന്റർവെല്ലിൽ ഇങ്ങനെ അതിന്റെ മേറ്റിംഗ് ബിഹേവിയർ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതിനോടനുബന്ധിച്ചുള്ള സെക്രീഷൻസും ഡിസ്ചാർജസും എല്ലാം ഒക്കെ എല്ലായിടത്തും സോയിൽ ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് മിക്കവാറും ആളുകൾ 5 to 6 മന്ത്സ് ആവുമ്പം മെയിൽ ആവട്ടെ ഫീമെയിൽ ആവട്ടെ അതിനെ ന്യൂട്രൽ ചെയ്യാറുണ്ട്.
അതുപോലെ തന്നെ ഈ ആരോഗ്യ കാര്യത്തെ സംബന്ധിച്ച് പറയുമ്പോൾ വാക്സിനേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലോ, ഇത് നമ്മൾ ഏതൊക്കെ പ്രായത്തിൽ നൽകണം, എന്തൊക്കെ വാക്സിനേഷൻ നൽകണം?
ഓക്കെ, അതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. വാക്സിനേഷൻ മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം പപ്പീസിന് നമ്മൾ 3 വാക്സിൻസ് ആണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ വാക്സിനേഷൻ ഷെഡ്യൂള് 3 ഇഞ്ചക്ഷൻസ് അടങ്ങിയതാണ്. അപ്പൊ ആദ്യത്തെ ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് 6 to 8 വീക്കിലാണ്. അത് C3 ഇഞ്ചക്ഷൻസ് ആണ് കൊടുക്കുന്നത്. അതായത് 3 ഡിസീസിനെതിരായിട്ടുള്ളത്, ഒന്ന് കനൈൻ ഡിസ്റ്റംബർ, കനൈൻ ഹെപ്പറ്റൈറ്റിസ് ആൻഡ് കനൈൻ പാർവോ വൈറസ് ഇൻഫെക്ഷൻ. ഇത് എല്ലാം ഡെഡ്ലി ആയിട്ടുള്ള ഡിസീസസ് ആണ്. അതുകൊണ്ട് പാർവോ വൈറസ് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ more than 50% ചാൻസ് ആണ് നമ്മുടെ പട്ടി മരിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതാണ് ഇതിന് സാധാരണയായിട്ട് ചെയ്യുന്നത്. പിന്നെ 2nd ഇഞ്ചക്ഷൻ 12th ആഴ്ചയിലും 3rd ഇഞ്ചക്ഷൻ 16th ആഴ്ചയിലും, അതായത് 4 ആഴ്ച ഇടപെട്ടിട്ടാണ് ഈ ഇഞ്ചക്ഷൻസ് കൊടുക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ വാക്സിനേഷൻ ഷെഡ്യൂൾ പൂർത്തിയാവുന്നത്. ഇതിനു പുറമെ ലെപ്റ്റോ വൈറസ് വാക്സിനും ഇപ്പോൾ റിക്വസ്റ്റ് ചെയ്യുവാണെങ്കിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഇത് അർബൻ ഏരിയാസിൽ അത്രയും ആവശ്യമില്ല, റൂറൽ ഏരിയാസിൽ അല്ലെങ്കിൽ വലിയ ഫീൽഡ് ഒക്കെ അടുത്തുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഫാമിലുള്ള ആനിമൽസ് അതിനൊക്കെ ഇങ്ങനത്തെ ഇഞ്ചക്ഷൻസ് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ കൊടുക്കാറുണ്ട്. കിറ്റൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ അതിനും 3 ഇഞ്ചക്ഷൻസ് ആണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അതും ഇതുപോലെ 9 വീക്സ് അല്ലെങ്കിൽ 8 to 9 വീക്സ് പിന്നെ എല്ലാ 4 വീക്സ് ഇടവിട്ടിട്ടുള്ള ഇഞ്ചക്ഷൻസ് ആണ് കൊടുക്കുന്നത്. അപ്പൊ 12th ആഴ്ചയിലും 16th ആഴ്ചയിലും ഓരോ ഇഞ്ചക്ഷൻസ് കൊടുക്കും. അത് മെയിൻ ആയിട്ട് കൊടുക്കുന്നത് F3 വാക്സിനേഷൻ ആണ്. അതിന് 1 റൈനോട്രക്കിയാറ്റിസ് കാലിസി വൈറസ് പാൻലൂക്കോപ്പിനിയ. ഇതിൽ റൈനോട്രക്കിയാറ്റിസും കാലിസി വൈറസും ഫ്ലൂ വാക്സിൻ ആണ്. ഫ്ലൂ ലൈക്ക് സിംപ്റ്റംസ് വരുന്ന അസുഖങ്ങളാണ്. ആൻഡ് പാൻലൂക്കോപ്പിനിയ ആണെങ്കിൽ മെയിൻ ആയിട്ട് ഇതിന് എൻട്രൈറ്റിസ് ആണ് വരുന്നത്. വയറിളക്കവും ഛർദിയും അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ വന്ന് ഹോൾ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ തന്നെ നശിപ്പിച്ച് എല്ലാ ഓർഗൻസിനെയും ബാധിക്കുന്ന ഒരു അസുഖമാണ് പാൻലൂക്കോപ്പിനിയ. പാർവോ വൈറസ് ഫാമിലിയിൽ പെട്ടതാണ് ഈ വൈറസും. അപ്പൊ അതുകൊണ്ട് മസ്റ്റ് ആയിട്ട് ഈ അസുഖങ്ങൾക്കുള്ള വാക്സിൻ എടുത്തിരിക്കണം. കിറ്റണിന് 1 വാക്സിനും കൂടിയും അവൈലബിൾ ആണ്. അത് FIV വൈറസിന് എതിരായിട്ടുള്ള വാക്സിൻ ആണ്. അതും ഓൺ റിക്വസ്റ്റ് ആണ് ഇപ്പൊ കൊടുക്കുന്നത്. എല്ലാ അത് മസ്റ്റ് ആയിട്ടുള്ള ഒരു വാക്സിൻ അല്ല. കാരണം ഇൻഡോർ ആയിട്ടുള്ള കിറ്റൺസിന് സാധാരണ ഈ അസുഖം വരാത്തത് കൊണ്ട് ഓൺ റിക്വസ്റ്റിലാണ് ആ വാക്സിൻ കൊടുക്കുന്നത്.
പ്രിയ ശ്രോതാക്കളെ, SBS റേഡിയോ മലയാളത്തിൽ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളുടെ ആരോഗ്യത്തിലും പരിപാലനത്തിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി മെൽബണിൽ വെറ്റിനറി ഡോക്ടറായി പ്രവർത്തിക്കുന്ന ജിജി ആലപ്പാട് സംസാരിക്കുന്നതാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജിജി, അതുപോലെ തന്നെ ഈ വളർത്തുമൃഗങ്ങളുടെ ഇൻഷുറൻസ് പ്രാധാന്യത്തെ പറ്റി കൂടി ഒന്ന് വിവരിക്കുമോ?
ഇൻഷുറൻസ് ഒരു മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ കുഞ്ഞു പപ്പി ഒന്ന് കസാരയിൽ നിന്ന് ചാടി അതിന്റെ കാലൊടിഞ്ഞു എന്ന് വിചാരിക്കുക. ഒരു എമർജൻസി ക്ലിനിക്കിൽ പോകേണ്ടി വന്നാല് ഉടനെ സർജറി കോസ്റ്റ് ബിറ്റ്വീൻ 4,000 to 5,000 ആണ് വരാൻ പോകുന്നത്. പിന്നെ അത് അതുപോലെയുള്ള ട്രീറ്റ്മെന്റ് കോസ്റ്റ് അത് മറ്റു കാര്യങ്ങൾക്കുള്ള കോസ്റ്റ് ആണെങ്കിലും എന്ത് സർജറി ആണെങ്കിലും പെട്ടെന്നുള്ള ട്രീറ്റ്മെന്റുകൾക്ക് നല്ല ചെലവേറിയ പരിപാടിയാണ്. അപ്പൊ അതുകൊണ്ട് പെറ്റ് ഇൻഷുറൻസ് എന്ത് തന്നെ ആയാലും നമുക്ക് കുറച്ച് തൗസൻഡ്സ് ഓഫ് ഡോളേഴ്സ് നമ്മൾ ലാഭിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പിന്നെ ഈ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ചെറുപ്രായത്തിൽ തന്നെ പട്ടിനെ വാങ്ങിക്കുമ്പോൾ തന്നെ ഇൻഷുറൻസ് എടുക്കുന്നതാണ് ബുദ്ധി. കാരണം നമ്മൾ ഒരു അല്ലെങ്കിൽ അതിന് ഒരു വയസ്സ് രണ്ടു വയസ്സിന്റെ ഒക്കെ ഇടയ്ക്ക് ഒരു എന്തെങ്കിലും അസുഖങ്ങൾ വന്ന് നമ്മൾ ആശുപത്രിയിൽ പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഈ കണ്ടീഷൻസ് ഇപ്പൊ ഒരു വയറിളക്കം ആവട്ടെ അല്ലെങ്കിൽ പട്ടി ഛർദ്ദിച്ചു അങ്ങനെയുള്ള അസുഖങ്ങളാവട്ടെ നമ്മുടെ ഒരിക്കലത് കമ്പ്യൂട്ടറിൽ റെക്കോർഡഡ് ആയി കഴിഞ്ഞാൽ ആ കണ്ടീഷൻ പിന്നെ പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻ ആയിട്ട് മാറും. പിന്നീട് നമ്മൾ ഒരു ഇൻഷുറൻസ് എടുക്കാൻ പോകുമ്പോൾ ആ ബോഡി സിസ്റ്റത്തിനുള്ള കവർ കിട്ടുകയില്ല. അതുപോലെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഫുൾ അല്ലെങ്കിൽ അൺലിമിറ്റഡ് കവർ എടുക്കാനായിട്ടാണ് നോക്കേണ്ടത്. കാരണം ഇതിനകത്തേക്ക് ചില ട്രിക്കി വേർഡ്സ് ഉണ്ട്. ഇപ്പൊ അവര് 10,000 ആനുവൽ കവർ എന്ന് പറഞ്ഞാൽ പോലും അതിനകത്ത് സബ് ലിമിറ്റ് വെച്ചിരിക്കും. ചിലപ്പോഴതൊരു എന്താണ് ഒരു കാലിന്റെ മുട്ടിന്റെ സർജറിക്ക് 2,500 രൂപ അവർ ലിമിറ്റ് വെച്ചിട്ടുണ്ടാവും. സർജറി കോസ്റ്റ് ചിലപ്പോൾ അത് 4,000 or 5,000 ഒക്കെ ആയി മാറിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ആർത്രൈറ്റിസിന് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓൺഗോയിങ് കണ്ടീഷൻസ് അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് ഒക്കെ ചിലപ്പോൾ അവർ ബാർ ചെയ്ത് കാണും. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ എന്താണ് ഫ്രഞ്ച് ബുൾട്ടറിയർ അല്ലെങ്കിൽ ബുൾഡോഗ് ഇതുപോലെയൊക്കെയുള്ള പട്ടികൾക്ക് ഇൻഷുറൻസ് കോസ്റ്റ് കൂടുതലായിരിക്കും. കാരണം അവരുടെ ശരീരപ്രകൃതി വെച്ചിട്ട് അവർക്ക് ചില അസുഖങ്ങൾ പ്രത്യേകിച്ച് റെസ്പിറേറ്ററി ട്രാക്റ്റിനോട് അനുബന്ധിച്ചുള്ള അസുഖങ്ങൾ വരാൻ കൂടുതൽ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷൻസിനെ അവർ എപ്പോഴും ലിമിറ്റ് വെക്കും. അപ്പൊ അത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ കവലിയർ ബ്രീഡിന് ഹാർട്ട് ഡിസീസസ് വരാനുള്ള ചാൻസസ് മോർ ദാൻ 50% ആണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് ആ ബ്രീഡിന് എന്തെങ്കിലും അവർ നിഷേധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ പ്രത്യേകിച്ച് നോക്കണം.
ഈ ജിജി ഇടയ്ക്ക് സൂചിപ്പിച്ചിരുന്നല്ലോ ഈ മൈക്രോചിപ്പിങ്ങിനെ പറ്റി, ഇതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് കൂടി ഒന്ന് പറയുമോ?
ആ മൈക്രോചിപ്പിംഗ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കൗൺസിലിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ മൈക്രോചിപ്പിംഗ് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ മൈക്രോചിപ്പിംഗ് മൈക്രോചിപ്പ് എന്ന് പറയുന്നത് ഒരു റൈസ് ഗ്രെയിനിന്റെ അത്രയും വലുപ്പമുള്ള ഒരു ചിപ്പാണ് നമ്മുടെ ഈ പട്ടിയുടെ ഒരു 15 digit ഉള്ള ഒരു ലോങ് കോഡ്. ഈ ഓരോ മൈക്രോചിപ്പിനും സ്പെസിഫിക് ആയിട്ട് അല്ലെങ്കിൽ യുണീക്ക് ആയിട്ടുള്ള നമ്പർ ഇതിനോട് കൂടി നമുക്ക് സ്കാൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഈ പട്ടി ലോസ്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലേക്ക് തന്നെ തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് ഈ ഇങ്ങനെ സ്കാൻ ഇങ്ങനെ മൈക്രോചിപ്പ് ചെയ്യണം എന്ന് കൗൺസിലുകൾ നിർബന്ധിക്കുന്നത്.
ജിജി, നമുക്ക് സമയപരിമിതിയുണ്ട് എങ്കിലും അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി. ഈ നമ്മൾ വീടൊക്കെ പൂട്ടി എവിടെയെങ്കിലും ദൂരയാത്ര പോകുമ്പോൾ ഈ വളർത്തുമൃഗങ്ങളുടെ കാര്യത്തിൽ എന്തൊക്കെ ചെയ്യണം അല്ലെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് ചുരുങ്ങിയ വാക്കുകളിൽ ഒന്ന് പറയുമോ?
ഓക്കെ, ഒരു പപ്പീനെ അല്ലെങ്കിൽ കിറ്റനെ നമ്മൾ വീട്ടിൽ ചെറുതായിരിക്കുമ്പോൾ തൊട്ട് നമ്മൾ ട്രെയിൻ ചെയ്തിട്ട് എപ്പോഴും പട്ടിയുടെ കൂടെ ഇരിക്കുക എന്ന് പറയുന്നത് പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമല്ല. പെട്ടെന്നൊരു ദിവസം ഒരു 3 മണിക്കൂറോ അല്ലെങ്കിൽ 5 മണിക്കൂറോ വിടുകയോ അല്ലെങ്കിൽ ജോലിക്ക് പോകുമ്പോഴോ 8 മണിക്കൂറാവും. ഇതിനൊക്കെ നമ്മൾ പതുക്കെ ട്രെയിൻ ചെയ്തിട്ട് വേണം ഇത്രയും ലോങ് അവേഴ്സ് പപ്പീനെ തന്നെ വിടാനായിട്ട്. അപ്പൊ അതിനുള്ള ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ പതുക്കെ പതുക്കെയാണ് ട്രെയിൻ ചെയ്യേണ്ടത്. ആദ്യമേ നമ്മൾ ഈ പട്ടീനെ ഒരു അല്ലെങ്കിൽ അതിന്റെ സ്വകാര്യതയിൽ നിന്ന് വിട്ട് നമ്മൾ വേറൊരു റൂമിലേക്ക് മാറി ഒരു 5 മിനിറ്റ് മാറിയിരിക്കുക, എന്നിട്ട് ഉടനെ ചെന്ന് നോക്കുക. അപ്പൊ നമ്മൾ നമ്മൾ അതിനെ അത്രയും നേരം കരയാതിരിക്കുവോ അല്ലെങ്കിൽ അത് ഡിസ്ട്രാക്റ്റഡ് ആവാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്തെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും റിവാർഡ് ചെയ്യണം. അതിന് അത് അങ്ങനെ പതുക്കെ പതുക്കെ ആ സമയം കൂട്ടി കൊണ്ടുവരണം. പിന്നീട് പട്ടിക്കും ആഗ്രഹം ഉണ്ടാവും കുറച്ച് സമയം അതിന് സ്വന്തമായിട്ട് ഇരിക്കണമെന്നോ കളിക്കണമെന്നോ ഒക്കെ. അപ്പൊ അങ്ങനെ ഇതിന്റെ പ്രത്യേക ഏരിയയില് അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ലോണ്ടറി റൂം ആണ് നമ്മൾ അതിനായിട്ട് എടുക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ എന്താണ് ലിവിംഗ് റൂമിന്റെ ഒരു കോർണർ ആയിക്കോട്ടെ, പട്ടിക്ക് പോവാനുള്ള സ്വന്തമായിട്ടുള്ള സ്ഥലം നമ്മൾ ഒരു ഡെസിഗ്നേറ്റഡ് ഒരു സ്ഥലം ഉണ്ടാക്കി കൊടുത്തിരിക്കണം. അപ്പൊ ആ സ്ഥലത്തേക്ക് നമ്മൾ ഇതിന് സ്പെഷ്യൽ ആയിട്ടുള്ള ച്യൂ ടോയ്സോ അല്ലെങ്കിൽ അവിടെ അതിന് ആ റൂമിനകത്ത് തന്നെ ഹാർഡ് ആയിട്ടുള്ള ടോയ്സിനകത്ത് നമ്മൾ എന്തെങ്കിലും ട്രീറ്റ്സ് ഒളിപ്പിച്ചു വെക്കുകയോ അങ്ങനെ അതിന് ഒരു എന്താ പറയാ ഒരു വർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് വേണം നമ്മൾ അവിടെ നിന്ന് മാറാനായിട്ട്. അപ്പൊ പട്ടി അതിൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കും, അതിന് അതിൻ്റെതായിട്ടുള്ള ബിഹേവിയർ കാണിക്കാനുള്ള ഒരു സമയവും നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. ഇങ്ങനെ ഈ സമയങ്ങൾ പതുക്കെ പതുക്കെ ഒരു അരമണിക്കൂർ നേരം നമ്മൾ നടക്കാൻ പോയിട്ട് വരികയോ അല്ലെങ്കിൽ പിന്നെ ഒരു മണിക്കൂർ ഷോപ്പിങ്ങിന് പോയിട്ട് വരികയോ, അങ്ങനെ പതുക്കെ പതുക്കെ ഈ സമയം കൂട്ടി കൂട്ടി കൊണ്ടുവന്നിട്ട് വേണം പെട്ടെന്ന് ഒരു ദിവസം ജോലിക്ക് പോവാനെ. അതല്ല എന്നുണ്ടെങ്കിൽ പട്ടി അതിന് എന്താ പറയുക ആന്റി സോഷ്യൽ ആയിട്ടുള്ള ബിഹേവിയേഴ്സ് കാണിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതിന് സെപ്പറേഷൻ ആങ്സൈറ്റി ഉണ്ടാവും, ഡിസ്ട്രക്റ്റീവ് ബിഹേവിയർ ഉണ്ടാവും. പട്ടി അതും ഇതും ഒക്കെ ച്യൂ ചെയ്യുവോ വിഴുങ്ങുവോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ ഒറ്റയ്ക്ക് വിടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അപ്പൊ അത് പതുക്കെ നമ്മൾ സമയമെടുത്ത് ട്രെയിൻ ചെയ്തിട്ട് വേണം പെട്ടെന്ന് ലോങ് അവേഴ്സിൽ പോവാനായിട്ട്. വേറൊരു കാര്യം കൂടി നമുക്ക് ചെയ്യാവുന്നത്, നമ്മളതിന് എന്താ പറയാ സെപ്പറേറ്റ് ചെയ്ത് പോകുമ്പോൾ അതിനൊരു മ്യൂസിക് വെച്ച് കൊടുക്കുകയോ റേഡിയോ ഓൺ ആക്കി ഇടുകയോ ടി വി ഓൺ ആക്കി ഇടുകയോ ഒക്കെ ചെയ്യുമ്പോൾ വീട്ടിൽ ആരെങ്കിലും ഉണ്ട് എന്നുള്ളൊരു തോന്നൽ ഈ പട്ടിക്ക് ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഹെൽപ്പും കൂടി നമുക്ക് നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്തു കൊടുക്കാം. അതല്ല ലോങ് അവേഴ്സ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ വേറെ നമ്മുടെ നെയ്ബേഴ്സിനോടോ ഫ്രണ്ട്സിനോടോ ആരോടെങ്കിലും വീട്ടിൽ വന്നിരിക്കാൻ പറയോ, അല്ല എന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള പെറ്റ് സിറ്റേഴ്സിന്റെ അടുത്ത് ഏൽപ്പിക്കുകയോ ഒക്കെ ചെയ്യേണ്ടി വരും.
ശരി, ഏതായാലും വളരെ നന്ദി ജിജി ആലപ്പാട്ട്, ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വളരെ വിശദമായ കാര്യങ്ങൾ എസ് ബി എസ് മലയാളത്തിന്റെ ശ്രോതാക്കളോട് വിശദീകരിച്ചതിന്.
എസ് ബി എസ് ഷോയിലേക്ക് എന്നെ ക്ഷണിച്ചതിന് നന്ദി.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.